പ്രൈസ് ദ ലോർഡ്. ഈ മീറ്റിംഗിൽ അധ്യക്ഷനായിട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോയ് ഭീമൻ, അതുപോലെ തന്നെ ഈ നാഷണൽ കോൺഫറൻസിന്റെ കൺവീനറായി പ്രവർത്തിച്ച ഡോക്ടർ രാജൻ കെ ജോർജ്, സെക്രട്ടറി ജോമോൻ കീവർഗീസ്, മറ്റ് ആ ടീമംഗങ്ങൾ, അവർക്കെല്ലാവർക്കും ഞാൻ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എനിക്കറിയാം വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞ് സാധാരണ എങ്ങും പ്രസംഗമില്ലെന്ന്, എന്നാൽ അങ്ങനെ ഒരു പ്രസംഗം ഈ പ്രാവശ്യമുണ്ട്. അതുകൊണ്ട് അല്പസമയം കൂടെ ഞാൻ എനിക്ക് തന്നിട്ടുള്ള സമയത്തിൽ നിന്ന് ഒരു 2 മിനിറ്റ് കുറച്ച് മാത്രമേ അത് എടുക്കത്തുള്ളൂ. ദൈവസന്നിധിയിൽ എനിക്കറിയാം നിങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യാനും പോകാനും ഒക്കെ ഉള്ളതായിരിക്കുന്നത് ധൃതിയിലാണ്. കർത്താവിന്റെ ദാസൻ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തിൽ നിന്ന് തന്നെ അതെ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. യിരമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? യെരുശലേമിലെ ഈ ജനമോ ഇടവിടാത്ത പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മടങ്ങിവരവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന സന്ദേശങ്ങൾ ധാരാളമായി കേട്ടു. തലനാരി വീറി അതിന്റെ ഓരോ ഭാഗങ്ങളും വിശദീകരിച്ചത് ശ്രദ്ധിച്ചതുകൊണ്ട് അതിനെ വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യിരമ്യാവിനെ കുറിച്ച് നാം പഠിച്ചു നോക്കിയാൽ അദ്ദേഹം 650-ഉം 550-ഉം BC ഇടയ്ക്ക് ജീവിച്ചിരുന്ന അനാഥോത്തിലെ ഒരു പുരോഹിതന്റെ മകനായിരുന്നു എന്നും ഒരു പ്രവാചകനായി രംഗപ്രവേശം ചെയ്യുവാൻ്റെക്കവണ്ണം ദൈവം തന്നെ വിളിച്ചുവെന്നും മനസ്സിലാക്കുവാൻ്റെക്കവണ്ണം കഴിയുന്നുണ്ട്. യിരമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യായമാണ്. അതിന്റെ കാരണം, ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് 1964 അതെ മാർച്ച് മാസത്തിലാണ്. ദൈവത്തിന്റെ കൃപ കടന്നു വന്ന ആ ദിവസം ഞാൻ ഇന്നെന്ന് പോലെ ഓർക്കുന്നു. ദൈവം എന്നെ സന്ദർശിച്ച ആ ദിവസം എനിക്ക് തന്ന വാക്യം അതായിരുന്നു യിരമ്യ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 4 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ എന്നോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ആ ദൈവകൃപയിൽ അന്ന് അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഞാൻ ഉദരത്തിൽ 1 വയതിനു മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും വേണം.
നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിനാൽ ഞാൻ നിന്നോടും കൂടെ ഉണ്ടെന്ന യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് 11 വയസ്സ് മാത്രമേ
പ്രായമായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ വളരെയധികം മാരകമായ രോഗത്താൽ ബാധിക്കപ്പെട്ടവനായി തിരുവല്ലയിലെ എല്ലാ ആശുപത്രിയും ഉപേക്ഷിച്ച് ഇനിയും ജീവിക്കുകയില്ല, കൊണ്ടുപോയി അത്യാവശ്യമുള്ളത് കൊടുത്ത് ആ കുട്ടിയെ സ്വാന്തനപ്പെടുത്തുക, അവൻ ആവശ്യമുള്ളത് നൽകുക എന്ന് പറഞ്ഞ് എന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ട ആ ദിവസമായിരുന്നു അത്. പക്ഷേ അന്നത്തെ ദിവസം അന്ന് വൈകിട്ടും നടന്ന ആ ഒരു യോഗത്തിലേക്ക് ഞാൻ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ അമ്മ എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സമയത്ത് വളരെ പ്രത്യേകമായി ആ യോഗത്തിൽ ശുശ്രൂഷിച്ച ദൈവദാസൻ, അദ്ദേഹം ഏഴംകുളത്ത് മോശി ഉപദേശി എന്നറിയപ്പെടുന്ന ആളായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല. അദ്ദേഹം ഒഴിച്ചു പറഞ്ഞു, ഒരു പ്രത്യേകമായിരിക്കുന്ന കുട്ടിയെയും കൊണ്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ആ പ്രത്യേക വ്യക്തിയെ എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞു. എന്റെ തലയിലെ മുടി മുഴുവനും ബ്രൗൺ കളറായിരുന്നു ആ സമയം വരെ. എന്നാൽ ഞാൻ എഴുന്നേറ്റ് നിന്നു, ആ ദൈവദാസനിധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്റെ തലയിലെ മുടി മുഴുവനും കറുത്ത നിറമായി മാറുവാൻ ഇടയായി. എന്റെ യേശുവിന് വേണ്ടി അന്ന് ജീവിതം സമർപ്പിച്ചു. ആ സമർപ്പിക്കപ്പെട്ടതായ ജീവിതം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ കഴിഞ്ഞ 50 വർഷക്കാലം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. ആ ദൈവിക ഗൈഡൻസ് ആണ് ഇന്നും പ്രസംഗിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ദൈവസന്നിധിയില് ഞാൻ വിനയത്തോടെ അത് ഓർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയില് ഞാൻ 1-2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാം. മടങ്ങി വരിക എന്ന് പറയുന്ന സംഗതിയും മടക്കി വരുത്തുക എന്ന് പറയുന്ന സംഗതിയും തമ്മിലുള്ള വ്യത്യാസങ്ങള് നാം ഇതിനോടകം പല പ്രാവശ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞതായ സംഗതിയാണ്. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്ന ഒരു ജീവിതത്തിന് ഉണ്ടായിരിക്കേണ്ട ഏതെല്ലാം വിധത്തിലുള്ളായിരിക്കുന്ന സംഗതികളാണ് അത് ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടത് എന്ന് അത് ഓർക്കുവാനൊക്കെ വേണം സാധിക്കുന്ന സംഗതിയിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടി ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. പഴയ നിയമത്തിലെ സംഗതികളുടെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞതായ കാര്യം ഒന്ന്, അവർ നേരെ സംസാരിക്കുന്നില്ല എന്ന് അത് പറയുവാനൊക്കെ വേണം ഇടയായി. ഈ കാര്യം ചിലപ്പോൾ ആരും ഇവിടെ പ്രസ്താവിച്ചു കാണത്തില്ല. ഞാൻ പറയട്ടെ, ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംഗതി, അവർ സത്യം പറയുന്നവരായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ചിലപ്പോൾ പോയതിന്റെ ബാക്കിയുള്ള ആളുകളോടാണെങ്കിലും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവജനം സത്യം പറയുന്നവരായിരിക്കണം, ദൈവദാസന്മാർ സത്യം പറയുന്നവരായിരിക്കണം, ദൈവത്തിന്റെ മക്കൾ സത്യം പറയുന്നവരായിരിക്കണം. നേരെ പറയുവാൻ അറിയാൻ വയ്യാതെ നാം അന്യഭാഷ പറയുന്നതുകൊണ്ട് എന്താണ് അർത്ഥം? നേരെ പറയാൻ കഴിയാതെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രവചിക്കുന്നത് കൊണ്ട് എന്താ അർത്ഥം? നേരെ പറയാൻ പോലും അറിയാത്ത പെന്തിക്കോസ്തുകാരായി മാറുന്നതിൽ എന്താണ് അർത്ഥം? അതുകൊണ്ട് പെന്തിക്കോസ് മടങ്ങി വരുന്നുവെങ്കിൽ ദൈവം സത്യം സംസാരിക്കുന്നവനാണെങ്കിൽ അവന്റെ മക്കളായ നാമം സത്യം സംസാരിക്കുന്നവരായിരിക്കണം. സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്ന നാം സത്യത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മൾ പ്രസാദിക്കുവാൻ ഒക്കെ വേണം കഴിയുകയില്ല. തെറ്റിദ്ധരിക്കരുത്, ലോകത്തിലെ ഒരു 10-22 രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടായതിൽ ഞാൻ പറയട്ടെ, കള്ളവും സത്യവും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തും കള്ളവും അന്യഭാഷയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാൻ അറിയാവുന്ന ഒരു സമൂഹം ലോകത്തിലുണ്ടെങ്കിൽ അത് പെന്തിക്കോസ്തുകാരല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവസന്നിധിയില് ഇന്നത്തെ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നേര് പറയുന്നവരായി ജീവിക്കുവാൻ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ആഗ്രഹിക്കുന്ന സ്വർഗം നമുക്ക് വേണ്ടി ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ സങ്കീർത്തനക്കാരൻ 15 സങ്കീർത്തനത്തില് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആരും പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരും വസിക്കും? അതിന്റെ മറുപടി പ്രസംഗകരോ അതിന്റെ മറുപടി അതെ പട അത് അതുപോലുള്ളായിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരോ അവിടെ ആയിരിക്കുമെന്നല്ല അവിടെ വിളിച്ചു പറയുന്ന സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. രണ്ടാമത്തെ വാക്യത്തിൽ നിഷ്കളങ്കരായി നടന്ന് നേര് പ്രവർത്തിക്കുന്നവരാണ് അവന്റെ കൂടാരത്തിൽ വസിക്കുന്നത്. കൂടാരം ശൂന്യമായി പോകുവാൻ നാം അനുവദിക്കരുത്. അവന്റെ കൂടാരത്തിൽ വസിക്കേണ്ടതിന് ആ സത്യത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തീർക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയാണ്, ദോസ് ഹു വാക്ക് ഇൻ ബ്ലെയിംലെസ് മാനർ, അത് ബ്ലെയിംലെസ് ആയി നടക്കുന്നവർ, സത്യം സംസാരിക്കുന്നവർ, അവരാണ് ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നത്. ബ്ലെയിംലെസ് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും നാം പരിശോധിച്ചു നോക്കിയാൽ നാം വാസ്തവത്തിൽ അന്തം വിട്ടുപോകും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരൊറ്റ വ്യക്തിയും അത് നമ്മെ പിടിച്ചിട്ട് ഔട്ട്സൈഡിൽ നിന്നോ ഇൻസൈഡിൽ നിന്നോ നാം അത് സത്യം സംസാരിക്കുന്നില്ലെന്നും വഞ്ചനയാണ് സംസാരിക്കുന്നതെന്നും മനസ്സിലാക്കുന്ന അനുഭവം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗങ്ങൾക്ക് വിലയില്ലാതാകും, നാം ചെയ്തതിന് വിലയില്ലാതാകും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അത് യഹോവയുടെ കൂടാരത്തിൽ ആരും പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരും വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. പ്രൈസ് ദി ലോർഡ്. നമ്മളീ പലരോടും ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഒരു മറുപടിയുണ്ട്, എവിടെ പോവാന്ന് ചോദിച്ചാൽ ഉടനെ പറയും അതുകൊണ്ട് ഇവിടം വരെ. അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിൽ ഇല്ല ഇവിടം വരെ. നമുക്ക് പറയാൻ വയ്യാത്തത് കൊണ്ടാ നാം പലപ്പോഴും അത് പറയാത്തത്. നമ്മുടെ ജീവിതം അത് ധന്യമായിരിക്കാൻ, നിഷ്കളങ്കരായി ജീവിപ്പാൻ ഒക്കെ വേണം. പീപ്പിൾ ദോസ് വിൽ ബി ഏബിൾ ടു ഹാവ് എ ലൈഫ് ദാറ്റ് വിൽ ബി ഓപ്പൺ ബിഫോർ ഗോഡ്, ദൈവത്തിന്റെ മുൻപിൽ ഒരു തുറന്ന ജീവിതവുമായി ജീവിക്കുവാൻ അത് നമുക്ക് കഴിയുന്നെങ്കിൽ നിശ്ചയമായും അത് അനുഗ്രഹമായിരിക്കാൻ ഇടയാകും. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരായിരിക്കണമെന്ന് ഫിലിപ്പി ലേഖനത്തിൽ അത് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവന് 99 വയസ്സായപ്പോൾ യഹോവ അവന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. എന്ത്? 99 വയസ്സുള്ളവനെയും സ്വർഗത്തിലെ ദൈവം കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, നീ എന്റെ മുമ്പിൽ നടക്കുന്നെങ്കിൽ നിഷ്കളങ്കതയോടെ നടക്കുവാൻ ഇടയായി തീരണം. പ്രായ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. പലരും നിഷ്കളങ്കരായിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തവരായിട്ടുണ്ട്. സഭയിലും ഒന്നും ചെയ്യത്തില്ല, സമൂഹത്തിലും ഒന്നും ചെയ്യത്തില്ല. പക്ഷേ അതല്ല നിഷ്കളങ്കത. ശരിയായ നിഷ്കളങ്കത എന്ന് പറയുന്നത് നാം നടന്ന് നിഷ്കളങ്കരാകുവാൻ, ജീവിച്ച് നിഷ്കളങ്കരാകുവാൻ, പ്രാക്ടിക്കൽ ലൈഫിൽ നിഷ്കളങ്കരാകുവാൻ, ഇടപാടുകളിൽ നിഷ്കളങ്കരാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അനന്യരും. രണ്ടാമത് പറയുന്നത് നിങ്ങൾ പരമാർത്ഥികളായിരിക്കണമെന്ന്. അത് ഫിലിപ്പിയർ 2:14 പറയുന്ന വാക്യം അതാണ്. നിങ്ങൾ പരമാർത്ഥികൾ ആയിരിക്കണമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അതിന്റെ യവനായ പദത്തിൽ കൊടുത്തിരിക്കുന്നത് അൺഡയലൂട്ടഡ് ആയിരിക്കണമെന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ നോട്ട് മിക്സ്ഡ് വിത്ത് എനിത്തിങ് എൽസ്. ഇന്ന് ദൈവവചനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, അത് നമ്മിൽ പലരും ദൈവത്തിന്റെ വചനം കൈകാര്യം ചെയ്യുമ്പോൾ ഡയലൂട്ട് ചെയ്യുവാൻ സമയത്തിനനുസരിച്ച്, ആളുകൾക്കനുസരിച്ച്, സഭയ്ക്കനുസരിച്ച്, ആദായത്തിനനുസരിച്ച് ഡയലൂട്ട് ചെയ്യുന്ന പ്രസംഗങ്ങൾ, അത് പെന്തിക്കോസ് നിർത്തിയിട്ട് സത്യ സുവിശേഷം വിളിച്ചു പറയുന്ന ശരിയായ, അത് ദൂത് വിളിച്ചു പറയുന്ന ആളുകളായി മാറിയെങ്കിൽ പെന്തിക്കോസിന് മടങ്ങി വരാൻ പറ്റും. പെന്തിക്കോസിലെ മടങ്ങി വരവിന് തടസ്സം ആരാണ് എന്ന് നാം ഒരിക്കൽ കൂടി ആഴമായി ചിന്തിച്ചു കൊള്ളണം. പ്രസംഗങ്ങൾ കഴിഞ്ഞു, സെമിനാറുകൾ കഴിഞ്ഞു, വിവരണങ്ങൾ കഴിഞ്ഞു, പലരും വീട്ടിലെത്തി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ മടങ്ങി വരവിന് തടസ്സം ആര്? ദൈവമല്ല ഈ മടങ്ങി വരവിന് തടസ്സം. ഈ മടങ്ങി വരവ് നമ്മളിലൂടെയാണ് ഉണ്ടാകേണ്ടത്. നമ്മിലൂടെ ആ മടങ്ങി വരവ് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ പ്രസംഗങ്ങൾക്കൊണ്ടോ അല്ലെങ്കിൽ ക്ലാസ്സുകൾക്കൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് അവരവരേറ്റെടുക്കുവാൻ. നാം പെർഫെക്റ്റ് അല്ല, ഐ അഗ്രി വിത്ത് ദാറ്റ്. ദേർ ആർ തിങ്സ് ദാറ്റ് വി ഹാവ് ഡൺ റോങ്. ആ റോങ് ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യുവാനല്ല, അതിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വരുന്നത് വില കുറഞ്ഞ കാര്യമല്ല. ഏത് വ്യക്തിക്കും അത് ചെയ്യുവാൻ കഴിയുന്നതായ വസ്തുതയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു പ്യുവറായ, മിക്സഡ് ഇല്ലാത്ത ഒരു അത് ജീവിത ശൈലിയായി നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുവാൻ ദൈവസന്നിധിയിലിടയായി തീരട്ടെ. ബൈബിൾ കോളേജുകളിൽ ഇന്ന് അഡ്മിഷന് കുട്ടികൾ കുറഞ്ഞു വരുന്നതായ കാലമാണ്. അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ ആളുകൾ നിൽക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ മുഴുവൻ പറഞ്ഞാൽ ആരും എടുക്കാനില്ല. അതുകൊണ്ട് ഇന്ന് ക്വാളിഫിക്കേഷൻ പറയാതെ അത് ആളുകളെ എടുക്കുന്ന കാലത്തിലേക്ക് നാം വന്നു തുടങ്ങിയിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് കോംപ്രമൈസ്. ഈ കോംപ്രമൈസിനകത്തുനിന്ന് മാറാനാണ് അത് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ഈ കോൺഫറൻസ് തീം ഉണ്ടായതെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ഇവിടെയായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, വാത്സല്യ കർത്തൃദാസന്മാര്, സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയുവാനുള്ളതായിരിക്കുന്നതായ ദൈവിക സന്ദേശം, ദൈവം എന്നെ ഏൽപ്പിച്ചത് ഈ മടങ്ങി വരവിന് ഉത്തരവാദികൾ മറ്റാരുമല്ല നാം തന്നെയാണ് എന്ന് ഏറ്റെടുക്കുമെങ്കിൽ നമുക്ക് മടങ്ങി വരുവാൻ അക്രമണമിടയാകും. ദൈവത്തിന്റെ വചനത്തില് അത് അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ ഭക്തന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഭക്തൻകുട്ടിയച്ചനെ കാണാനില്ല. പി സി ചാക്കോ സാർ എനിക്ക് വളരെ നേരിട്ടറിയാവുന്ന ആളാണ്. അദ്ദേഹം അത് കയറി വരുമ്പോൾ ഹോളിനകത്തേക്ക് പ്രകാശം കയറി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യേശി സാമുവൽ സാറ് അതുപോലുള്ളിരിക്കുന്ന ആളുകള് അവരെയൊക്കെയും അത് മുൻപിൽ കണ്ടുകൊണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സംഗതി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് ഇന്ന് പലപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഡെന്റൽ ഡോക്ടേഴ്സ് പോയിട്ട് അത് അവര് അത് പഠിക്കുന്നായിരിക്കുന്ന ക്ലാസ്സുകള് അവരെടുക്കുന്ന കറസ്പോണ്ടൻസ് അത് ക്ലാസ്സുകൾ എടുത്തേച്ച് പല്ലെടുക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയായി ഇന്ന് പലതും അത് കറസ്പോണ്ടൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ദൈവം നമ്മുടെ ജീവിതത്തില് അത് തരുന്നത് നാം ഏറ്റെടുത്ത് നാം ശരിയായി മറ്റുള്ളവരും കൂടെ ശരിയാകുവാൻ ഇടയായി തീരണം. കർത്താവ് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു വാക്യം കൂടെ അത് പറഞ്ഞുകൊള്ളാം, എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ, ആടുകളെ പോലെ ആകാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കാം, പക്ഷേ ആടുകളെ പോലെ ആയച്ച് ചെന്നായുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആ വിവരം അറിയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. പരിതസ്ഥിതികള് അത് വളരെ വിപരീതമാകുമ്പോഴും അതിന്റെ നടുവിലുമാണ് ഒരു ദൈവപൈതൽ ദൈവപൈതലായി നിലനിൽക്കേണ്ടത്. അവിടെ രക്ഷപ്പെടാൻ സാധ്യമല്ല. കുബുച്ചിയോടെ അലരുന്ന ചെന്നായ്ക്കൾ കടന്നു വരുമ്പോഴും അതിന്റെ നടുവിലും വേഷം മാറാതെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരട്ടെ. ഉൽപ്പത്തി പുസ്തകം 42:11 വാക്യത്തിലെ ആ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കൂട്ടം ആളുകള് കടന്നു വന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്. അവര് 10-11 പേരുണ്ട്. 10 പേരുള്ള ആ സംഘം അവരൊന്നിച്ചു വന്നിട്ട് ഒരാളുടെ അടുക്കൽ വന്നിട്ടിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പരമാർത്ഥികളാണെന്ന്. ഞങ്ങൾ പരമാർത്ഥികൾ. അത് 10 പേരും കൂടെ പറഞ്ഞു, ഞങ്ങൾ പരമാർത്ഥികൾ. പ്രസംഗിക്കാൻ എളുപ്പമാകട്ടോ, പരമാർത്ഥിയാണെന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ആരുടെ മുമ്പിലാ നിൽക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. പരമാർത്ഥികളെ എല്ലാം അറിയാവുന്ന ഒരുത്തൻ അവിടെ ഉണ്ട്. പരമാർത്ഥികളെ അറിയാവുന്ന ഒരുത്തൻ അവിടെ ഉണ്ട്. വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് രൂപേനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക. അടുത്തവനെ പിടിച്ചു നിർത്തി വട്ടത്തിൽ ഓരോരുത്തരെ പ്രായത്തിനനുസരിച്ച് നിർത്തുമ്പോഴാണ് ഓരോരുത്തരും കണ്ണിക്കണ്ണി നോക്കുക. ഞങ്ങൾ പരമാർത്ഥികളെന്ന് പറഞ്ഞ ഈ പുള്ളികളെ ഇപ്പോൾ ഇവൻ പ്രായമനുസരിച്ച് അത് നിർത്തുന്നുവെങ്കിൽ ഞങ്ങളെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ പറയട്ടെ, ജോസഫിന്റെ അടുക്കൽ പരമാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അവന് നമ്മെ അറിയാം, അവന് നമ്മെ അറിയാം, അവന് നമ്മെ അറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മടങ്ങി വരവ് വേണമെങ്കിൽ തുടക്കം നമ്മളിലായിരിക്കട്ടെ. നേര് പറയാനെങ്കിലും പഠിക്കാൻ ക്രൈസ്തലോ നമ്മുടെ ജീവിതത്തിനിടയാക്കി തീർക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ ഇഷ്ടം ചെയ്തു വരുന്നു. ദൈവഹിതമല്ലാത്തത് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കൂ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കുന്നത് പോലെ അനുഷ്ഠിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഇവിടെ കേട്ടതായിരിക്കുന്ന ഈ ദൈവിക ദൂതുകൾ എന്റെ ജീവിതത്തിൽ അത് ഞാൻ വളരെ ശക്തമായി അത് ഏറ്റെടുക്കേണ്ടതിന് ഏറ്റെടുത്തുകൊണ്ട് അത് ദൈവസന്നിധിയില് മുൻപോട്ട് പോകുവാൻ ഞാനും എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത്, അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആയിത്തീരണം. 3 qualities അറ്റ്ലീസ്റ്റ് ഒരു മടങ്ങി വരവിലുണ്ടായിരിക്കട്ടെ. അനന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരിക്കും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, ഒത്തിരി നോളജ് നമുക്കുണ്ട്, ഒത്തിരി വിസ്ഡമുണ്ട്, ഒത്തിരി കാര്യം എഴുതാൻ പഠിക്കാൻ പഠിപ്പിക്കാൻ പറയാനൊക്കെ നമുക്കറിയാം. പക്ഷേ അത് നല്ല യോസഫിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതോർത്ത് ശരിക്കും ജീവിതത്തിൽ മടങ്ങി വരവോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ.